والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد الإمام ابن أبي داود رحمه الله تعالى رجس ابن المنظومة الحائية إنك بداية أنا نمر شديق رسول النبي صحابي قال إن قلت الله أهل السنة والجماعة اللي بشواسة معنا അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത് സഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ശേഷം ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ശേഷം ഉസ്മാൻ ബിനുൽ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ശേഷം അലി ബിനു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് അതിനുശേഷം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആറു പേരുടെ പേരുകൾ ഇവിടെ കവിതയിലൂടെ നമ്മൾ പഠിച്ചു. سعيد وسعد وابن عوف وطلحة وعامر فهر والزبير الممدح. سعيد ابن زيد، سعد بن أبي وقاص، عبد الرحمن بن عوف، طلحة بن عبيد الله، أبو عبيدة عامر بن الجراح، زبير ابن العوام. هي فرنجة صحابي مالان سرقم قلد سندوش وارتاريك بطيانك. ഇവർ മാത്രമാണോ സന്തോഷ വാർത്തരിക്കപ്പെട്ട സഹാബികൾ? അല്ല, ഈ പത്ത് സഹാബികൾ അവർ ഒരൊറ്റ ഹദീസിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച സഹാബികളാണ്. അതല്ലെങ്കിൽ മറ്റനേകം സഹാബികൾക്കും സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ബദരീങ്ങൾ അല്ലെ, അവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബികളാണ്. അവർ സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ സഹാബികളാണ് ബദരീങ്ങൾ. അവരെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കഅന്നല്ലാഹ തലഅ അലാ അഹ്ലി ബദ്രിൻ ഫഖാല ലഹും ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ബദരീങ്ങളായ ആളുകളോട് ഇപ്രകാരം പറഞ്ഞതുപോലെയുണ്ട്, ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളുക, ഞാനിതാ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞതുപോലെയുണ്ട്. അതുപോലെ തന്നെ ബൈഅത്തു അഹ്ലി റിദ്വാൻ, അഹ്ലു ബൈഅത്തു റിദ്വാൻ, പിന്നെ ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത സഹാബിമാർ, ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പിന്നെ സഹാബികൾക്കിടയിൽ കിംവദന്തി പരക്കുകയും ആ സന്ദർഭത്തിൽ മരണം വരെ ഖുറൈശികളുമായി പോരാടാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ കരാറിൽ ഏർപ്പെടുകയും ചെയ്ത മരത്തിന്റെ താഴെ നിന്നുകൊണ്ടാണ് ആ കരാർ അവർ ചെയ്തത്. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തുകൾ അവതരിപ്പിച്ചു. അവർക്ക് അള്ളാഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. അപ്പൊ അവർ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബികളാണ്. അതുപോലെ ചില സഹാബികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രത്യേകം അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അല്ലേ, അദ്ദേഹം മരിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അർശ് അദ്ദേഹത്തിന്റെ മരണത്തിൽ കിടുങ്ങിപ്പോയി എന്ന് പറയപ്പെട്ട സഹാബിയാണ് ആര്? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. സഹാബികൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയ, വളരെ സങ്കടമുണ്ടാക്കിയ മരണമായിരുന്നു അത്. ആയിഷ റളിയല്ലാഹു പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും കരച്ചിൽ എനിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു മരിച്ചപ്പോ. അതിനുമാത്രം അവർക്ക് വേദനയുണ്ടാക്കിയ മരണമായിരുന്നു അത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച സഹാബിയാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്. അദ്ദേഹം വയസ്സായ വ്യക്തിയായിരുന്നു. ഉഹദ് യുദ്ധത്തിന് അദ്ദേഹം പുറപ്പെട്ടില്ല. ആദ്യത്തിൽ വയസ്സായതുകൊണ്ട് അദ്ദേഹം യുദ്ധത്തിന് പോയില്ല. പിന്നെ അദ്ദേഹം കുറച്ചു നേരം മദീനയിൽ തന്നെ മാറിയിരുന്നപ്പോൾ അദ്ദേഹം അടുത്തുള്ള ആളോട് പറഞ്ഞു, നമ്മൾ എങ്ങനെ മാറിയിരിക്കും, അള്ളാഹുവിന്റെ റസൂലും സഹാബികളും അവിടെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ കുതിരപ്പുറത്ത് കയറി യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെട്ടു. ഉഹദ് യുദ്ധത്തിൽ നിങ്ങൾക്കറിയാം പരസ്പരമുള്ള കൂട്ടപ്പൊരിച്ചിലാണ് ഉണ്ടായത്. ആ സന്ദർഭത്തിൽ ചിലർക്ക് ആരാണ് ശത്രു ആരാണ് മിത്രമെന്ന് മനസ്സിലാകാത്ത സാഹചര്യം ഉണ്ടായി. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിനെ സഹാബികൾ തന്നെയാണ് വധിച്ചത്, അറിയാതെ വധിച്ചു പോയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ജാബിർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ ദുഃഖിതനായി നടക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി ജാബിറിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ജാബിർ അള്ളാഹു സുബ്ഹാനഹു തആല നിന്റെ പിതാവിനോട് പറഞ്ഞത് എന്താണ് എന്ന് നിനക്കറിയുമോ? അദ്ദേഹം സ്വർഗത്തിലേക്ക് എത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് വേണ്ടത് ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഒന്നുകൂടി തിരിച്ചു യുദ്ധം ചെയ്ത് വീണ്ടും മരിച്ചിട്ട് വീണ്ടും തിരിച്ചെത്തണമെന്നാണ്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ തിരിച്ചു പറഞ്ഞേക്കില്ല എന്നത് ഞാൻ മുൻപ് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്, അതിൽ മാറ്റമില്ല. അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ച സഹാബിയർ സംശയമില്ലാത്ത കാര്യം. അതുപോലെ ഇങ്ങനെ റസൂലുള്ളാഹി തന്നെ ഒക്കാശത്ത് റളിയല്ലാഹു അൻഹു പ്രസിദ്ധമായ ഹദീസ്, 70,000 ആളുകൾ സ്വർഗത്തിൽ പോകുന്ന ഹദീസിൽ ഒക്കാശ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഉദ്ഉല്ലാഹ ലി അൻ അകൂന മിൻഹും, അള്ളാഹുവേ വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 70,000 പേർ, അവരിൽ ഞാൻ കൂടി ഉൾപ്പെടണമെന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ റസൂലുള്ള പറഞ്ഞു, അൻത മിൻഹും, നീ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, അതേ സ്വർഗത്തിലാണ്. അപ്പൊ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലാണെന്ന് അറിയിച്ച് അതുപോലെ തന്നെ അവിടുത്തെ ഭാര്യമാർ ഖദീജ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, റസൂലിന്റെ മക്കള്, ഇവരൊക്കെ സ്വർഗത്തിൽ പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് പറഞ്ഞ ആളുകളാണ്. അപ്പൊ അവിടെ നിന്ന് സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പു പറഞ്ഞ ആളുകൾ അവർ സ്വർഗത്തിലാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയണം. എന്നാൽ അവർക്ക് ശേഷം അള്ളാഹു അവന്റെ റസൂലോ ഉറപ്പു നൽകാത്ത ഒരാളുടെ കാര്യത്തിലും നമ്മൾ ഉറപ്പു പറയാൻ പാടില്ല. ഇമാം ഫഹദ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞ പോലെ, നർജൂലിൽ മുഹ്സിനി വനഖാഫു അലൽ മുസീ, നന്മ ചെയ്ത് ജീവിച്ച മനുഷ്യർ അവർക്ക് സ്വർഗമുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഒരിക്കലും അവർക്ക് എന്തെയില്ല, സാക്ഷ്യം പറയില്ല, സ്വർഗത്തിലാണ് ഉറപ്പു പറയില്ല. തിന്മ ചെയ്ത് ജീവിച്ച മനുഷ്യൻ അവൻ നരകത്തിലാകുമോ എന്ന് നാം പേടിക്കുന്നു, നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല അവൻ നരകത്തിലാണ് എന്ന്. അപ്പൊ സ്വർഗത്തിലാണ് എന്ന് അള്ളാഹു റസൂൽ ഉറപ്പിച്ചു പറഞ്ഞ ആൾക്കാരെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ, നരകത്തിലാണ് എന്ന് നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. അള്ളാഹു റസൂൽ ഉറപ്പിച്ചു പറഞ്ഞ ആളുകളെ കുറിച്ച് മാത്രമേ ഇന്നയാൾ നരകത്തിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. وقل خير قول في الصحابة كلهم ولا تك طعاما تعيب وتجرح. 19 വരിയാണ്. وقل لي പറയണം, خير قول, വാക്കുകളിൽ ഏറ്റവും നല്ല വാക്ക് നീ പറയണം. في الصحابة, സ്വഹാബികളുടെ കാര്യത്തിൽ, كلهم, എല്ലാ സ്വഹാബികളുടെ കാര്യത്തിലും നീ എന്തേ പറയാൻ പാടുള്ളൂ, നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ, ചീത്തത് പറയാനേ പാടില്ല. വലാസക്കു തഅനൻ, വലാസക്കു നീ ആകരുത്, തഅനൻ, തഅനൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കുത്തി പറയുന്നവനാണ്, ധാരാളമായി കുത്തി പറയാം, അങ്ങനെ ആകരുത്. തഈബു വതജറഹു, തഈബു നീ ഇങ്ങനെ ആക്ഷേപിക്കുകയാണ്, അയിബ് പറയാൻ, തഈബു എന്ന വാക്ക് അയിബിൽ നിന്ന് വന്നതാണ്. തഈബു നീ അയിബ് പറയരുത്, കുറ്റം പറയരുത്. വതജറഹു നീ ആക്ഷേപം ചൊരിയരുത്. തജറഹു, ജറഹ എന്ന ശരിക്ക് അറബിയിൽ കുന്തം കൊണ്ട് കുത്തുന്നതിനാ പറയാം. അത് പിന്നെ എന്തിനു വന്നതാണ്, അയ്യോ അതിന് വന്നാണ്, ജർഹുദാദിന് വന്നാണ്. വതജറഹു നീ എന്ത് ചെയ്യരുത്, നാവ് കൊണ്ട് ഒരാളെ കുത്തി പറയരുത്, ആക്ഷേപിച്ചു പറയരുത്. അപ്പൊ സഹാബികളുടെ കാര്യത്തിൽ, മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ തന്നെ അത് എത്ര ഗുരുതരമായ കാര്യം. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞില്ലേ, വൈലുൽ ലികുല്ലി ഹുമസതിൻ ലുമജ, കുത്തി പറയുന്ന ആളുകൾ അവർക്ക് നാശമുണ്ടാകട്ടെ. അത് ആരെ പറ്റിയ, സഹാബികളെ പറ്റിയാണോ, അല്ല, മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ. അപ്പൊ സഹാബികളുടെ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സാധാരണ മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ ആക്ഷേപിക്കുന്നത് തന്നെ അള്ളാഹുവർക്ക് ശാപമുണ്ടാകട്ടെ എന്ന് പറയുന്നുണ്ട് എങ്കിൽ, മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരായ സഹാബികളെ ആക്ഷേപിക്കുന്നവരുടെ കാര്യം എന്തായിരിക്കും? റാഫിദുകൾ, ഖവാരിജുകൾ, ആദ്യകാല ഖവാരിജുകൾ, അതുപോലെ റവാഫിദുകൾ, അവരുടെ കാര്യത്തിൽ അത്ഭുതകരമായ ചരിത്രമാണത്. അവർക്ക് ഏറ്റവും വലിയ ദീന് സഹാബത്തിന് ചീത്തറയലാണ്. സലഫുകളിൽ ചില ആളുകൾ പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികളായ യഹൂദന്മാർ, അവരോട് നിങ്ങൾ ചോദിച്ചാൽ, അയ്യുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും നല്ലവർ എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും, അസ്ഹാബു മൂസ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൾക്കാർ മൂസാ നബിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ് എന്ന് അവർ പറയും. നസാറാക്കളോട് നിങ്ങൾ ചോദിക്കുകയാണ്, അയ്യുക്കും ഖൈറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നിങ്ങൾ ഏറ്റവും നല്ല ആളുകൾ എന്ന് ചോദിച്ചാൽ അവർ പറയും, ഹവാരിയു ഈസ, ഈസയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളാണ്. എന്നാൽ ഈ സമൂഹത്തിലെ റാഫിദികളോട് നിങ്ങൾ ചോദിക്കുകയാണ്, അയ്യുക്കും ഷർറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശക്കാരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും, റസൂലുള്ളാഹിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കിങ്ങൾ സമൂഹം എങ്ങനെയാണ് പഴച്ചുപോയത് എന്ന് ആലോചിച്ചു നോക്കൂ. അവർ അവരുടെ നബിമാരോടൊപ്പം ഉണ്ടായിരുന്നവർ ഏറ്റവും നല്ലവരാണെന്ന് പറയും. എന്നാൽ റാഫിദികൾ പറയും റസൂലുള്ളാഹിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ അവരാണ് ഏറ്റവും മോശക്കാരെന്ന് പറയും. എങ്ങനെയാണ് ഒരു മുസ്ലിം എന്ന് പറയാൻ സാധിക്കുക? അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത് സഹാബത്തിനെ ആക്ഷേപിക്കുന്നവർ യഥാർത്ഥത്തിൽ അവർ ആക്ഷേപിക്കുന്നത് ആരെയാണ്? അള്ളാഹുവിന്റെ റസൂലിനെയാണ്. കാരണം എന്താണ്? ഇത്ര മോശക്കാരായ ആളുകളാണ് ഒരു മനുഷ്യന്റെ കൂടെ നിന്നിരുന്നത് എന്ന് പറഞ്ഞാൽ അയാൾ എത്ര മോശക്കാരനായിരിക്കണം എന്നാണ് എന്റെ അർത്ഥം. നീ ഒരാളുടെ ദീനിനെ കുറിച്ച് ചോദിക്കേണ്ടതില്ല, പിന്നെ നീ അയാളുടെ കൂട്ടുകാരന്റെ ദീനിനെ കുറിച്ച് ചോദിച്ചാൽ മതി. കാരണം എന്താ? കൂട്ടുകാരന്റെ ദീനിലായിരിക്കും എപ്പോഴും മനുഷ്യന്മാരുണ്ടായിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് കൂട്ടുകാരായി സ്വീകരിച്ചവർ ഇവരെയാണ്. അവരെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ലോകത്ത് കഴിഞ്ഞ ഏറ്റവും മോശക്കാരി ഇവരാണ് എന്ന് അവർ പറയും. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മോശക്കാരായ ആളുകളെയാണ് കൂടെ നിർത്തിയത് എന്നാണോ? സുബ്ഹാനല്ലാഹ്, എത്ര ഗുരുതരമായ ആരോപണമാണ് ഈ പറയുന്നത്. ഈ റാഫിളുകൾ അവരെയാണ് നമ്മുടെ നാട്ടിലുള്ള ചില സംഘടനകൾ ചേർത്ത് നിർത്താനും അവരെ ഒരുമിപ്പിച്ചു നിർത്താനും ഒക്കെ പറയുന്നത്. അവരുടെ ഭരണത്തെയാണ് ഇസ്ലാമിക ഭരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഒരു മുസ്ലിമിന് സാധിക്കുക? അതുകൊണ്ടാണ് സലഫി പണ്ഡിതന്മാർ അവരോട് പറഞ്ഞത്, അവർ സലഫികളെ ആക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയമില്ലാന്ന്, നിങ്ങളെ ഇസ്ലാമിക രാഷ്ട്രീയമില്ല എന്നാണ്. നമുക്ക് അവരോട് തിരിച്ചു പറയാനുള്ളത് നിങ്ങൾക്ക് ദീനില്ലാന്ന്, നിങ്ങളുടെ ഉമ്മയെ അവർ ചീത്ത പറയുന്നു, നിങ്ങളുടെ റസൂലിന്റെ സഹാബത്തിന് അവർ ചീത്ത പറയുന്നു, നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾ രാഷ്ട്രീയത്തെയാണ് നിങ്ങളുടെ ദീനിന്റെ മുകളിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് മുസ്ലിമിന് സാധിക്കുക? സ്വന്തം ബാപ്പാനെ സ്വന്തം മാനെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയത്തിൽ നമുക്ക് യോജിക്കാന്നറിയോ? ഇല്ല. അതിനേക്കാൾ വലുതല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ കുടുംബവും അവിടുത്തെ സഹാബികളും. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് സഹാബികളുടെ കാര്യത്തിൽ ഏറ്റവും നല്ല വാക്ക് നീ പറയണം. അവരുടെ കാര്യത്തിൽ നിനക്ക് പറയാവുന്ന ഏറ്റവും നല്ല വാക്ക് എന്താണ്? അവരുടെ മദഹകൾ നിനക്ക് പറയാം, അവർക്ക് വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല മുഹാജിറുകളുടെയും അൻസാറുകളുടെയും പേരെടുത്ത് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ആയത്തിൽ പറയണം, വല്ലദീന ജാഊ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്നവർ, ആർക്ക് ശേഷം വന്നവർ? സഹാബികൾക്ക് ശേഷം വന്നവർ. അവർ പറയുന്നു, യഖൂലൂന, അവർ പറയുന്നു, റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. അവരെ പ്രാർത്ഥന തന്നെ സഹാബികളുടെ പേര് പറഞ്ഞതിനു ശേഷം പറഞ്ഞത്. അവർക്ക് ശേഷം വന്നവർ പറയുന്നു, അല്ലാഹു റബ്ബന ഗ്ഫിർ ലനാ, റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണം. വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് മുൻപ് ഈമാൻ സ്വീകരിച്ചു പോയ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണം. ആരാണ് നമുക്ക് മുൻപ് ഈമാൻ സ്വീകരിച്ച ആൾക്കാര്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മളെ മുന്നേ വന്ന എല്ലാവരും പൊട്ടുകയും എല്ലാ ആൾക്കാരും പെട്ടു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ചില പറഞ്ഞേക്കണം, നിനക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് കോടിക്കണക്കിന് പ്രതിഫലം ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഒരൊറ്റ പ്രാർത്ഥന വർദ്ധിച്ചാൽ മതി. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, അല്ലാഹുവെ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണം എന്ന് പറയുന്നതോടുകൂടി ഇപ്പൊ ജീവിച്ചിരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി നീ പ്രാർത്ഥിച്ചു. എത്ര മുഅ്മിനീങ്ങൾ ഉണ്ടാവും? കോടിക്കണക്കിന് ആൾക്കാരുണ്ടാവും. والذين سبقونا بالإيمان ഞങ്ങൾക്ക് മുൻപ് ഈമാൻ സ്വീകരിച്ചവർക്ക് നീ പുറത്തു കൊടുക്കണം എന്നാൽ അവരെത്ര പേരുണ്ടാവും? എത്ര മനുഷ്യന്മാരുണ്ട്! അവർക്കൊക്കെ വേണ്ടി നീ പ്രാർത്ഥിച്ചു. ഒരൊറ്റ നിമിഷം കൊണ്ട് കോടിക്കണക്കിന് പ്രവർത്തനങ്ങളുടെ പ്രതിഫലം നിന്റെ സഹീഫയിൽ, നിന്റെ ഏടിൽ അതാ രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നുള്ളത് പല ആളുകളും ചുരുക്കുന്ന കാര്യമാണ്. അവനാണ് വേണ്ടി പ്രാർത്ഥിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞ ഹദീസുകൾ കാണാമല്ലേ, ഒരു തന്റെ സഹോദരന് വേണ്ടി ഒരാൾ മറിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചാൽ, അവനില്ലാത്ത സമയത്ത് അവന് മുന്നിൽ നിന്നല്ലാതെ പ്രാർത്ഥിച്ചാൽ എന്താണ്, അവന് അതുപോലുള്ളത് ലഭിക്കണമേ എന്ന് മലക്കുകൾ അപ്പുറത്ത് പ്രാർത്ഥിക്കുന്നതാണ്. ഇത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിനക്ക് ഒരാളോട് സ്നേഹം, നിന്റെ ഒരു കൂട്ടുകാരനായ ആൾ, അയാൾ നിന്നെ കൂടുതൽ സ്നേഹിക്കണം, നിനക്ക് ആഗ്രഹമുണ്ട്, ഏറ്റവും നല്ല വഴി പറഞ്ഞിട്ട് നമ്മൾ അയാൾക്ക് വേണ്ടി രഹസ്യ പ്രാർത്ഥിക്കാം. അയാളുടെ സ്നേഹം നിനക്ക് വർദ്ധിക്കുന്നത് കാണാൻ പറ്റും. എന്റെ ഭാര്യയ്ക്ക് സ്നേഹം കുറവുണ്ട് തോന്നാൻ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവളുടെ സ്നേഹം വർദ്ധിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കും. മക്കൾക്ക് സ്നേഹം കുറയുന്നത് കാണാം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരുടെ സ്നേഹം വർദ്ധിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ ഫലിക്കുന്നതായി പെട്ടെന്ന് കാണാൻ പറ്റും. ഒരു സംശയം വേണ്ട. നിങ്ങൾ ആർ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കണം, എനിക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരോട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല നന്മ ഈ നന്മയാണ്. അപ്പോൾ സഹോദര, പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഇല്ല, സലഫുകൾ ചിലത് പറഞ്ഞേക്കണം. പ്രാർത്ഥിച്ചിട്ട് പിന്നെ അവനോട് ബന്ധം വെക്കുന്നതിലൊക്കെ മോശമായിട്ട് നിന്നാലോ പാടില്ല. സലഫുകൾ ചിലത് പറഞ്ഞു, ഞാൻ എന്റെ സഹോദരന് സ്വർഗം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അവൻ എന്റെ അരികിൽ വന്ന് ഒരു ദീനാർ ചോദിച്ചാൽ അത് തടഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ പ്രാർത്ഥനയുടെ ആത്മാർത്ഥത എന്താണ്? ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം കൊടുക്കാൻ വേണ്ടി ഞാൻ അവനോട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അതേ മനുഷ്യൻ എന്റെ അടുത്ത് ഒരു ദീനാർ കടണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അവനത് കൊടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ എന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ അർത്ഥമില്ല. ആത്മാർത്ഥമായ പ്രാർത്ഥന നിന്റെ സഹോദരന് വേണ്ടി നീ നടത്തണം. അത് വലിയ പരസ്പരമുള്ള ബന്ധം അടുപ്പിക്കുന്നതിന് വലിയ കാരണമായി അത് മാറുന്നതാണ്. അപ്പൊ സഹാബികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അവരോടുള്ള ഹുബ്ബ് അത് ദീനാണ്. ഹുബ്ബുഹും ദീൻ വബുഗ്ഹും നിഫാഖുൻ. അവരെ സ്നേഹിക്കൽ ദീനാണ്, അവരോട് ദേഷ്യം കാണിക്കൽ കപട വിശ്വാസമാണ്. റസൂലുള്ളാഹി ഹദീസിലുണ്ട്, ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ വബുഗ്ഹും മിനൽ നിഫാഖ്. അവർ അൻസാരികളെ സ്നേഹിക്കൽ ദീനാണ്, അവരോട് വെറുപ്പുണ്ടാവുക എന്നത് നിഫാഖാണ്. അവരോട് നിഫാഖ് ഉണ്ടാവുക എന്നുള്ളത്, അവരോട് ദേഷ്യമുണ്ടാവുക എന്നത് നിഫാഖാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല സഹോദരങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിൽ ഒരിക്കൽ ഒരാൾ വന്നു. അയാൾ റസൂലുള്ളാഹിന്റെ അരികിൽ വന്നിട്ട് പരലോകത്തെ കുറിച്ചാണ് ചോദിച്ചത്. അയാൾ ചോദിച്ചു, മച്ചാ, എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? റസൂലുള്ളാഹി തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു, പരലോകം എപ്പോഴാണെന്ന് ചോദിക്കുന്ന നീ അതിനുവേണ്ടി എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? അപ്പോ അയാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഞാനിതാ വലിയ വലിയ പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട് എന്നതല്ലാതെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത, എങ്കിൽ നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കുന്ന ആൾ പരലോകത്ത് നീ ഉണ്ടാവുക. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, മുസ്ലിമായതിനു ശേഷം ഇതിനു മാത്രം സന്തോഷം നൽകുന്ന മറ്റൊരു ഹദീസ് ഞങ്ങൾ കേട്ടിട്ടില്ലാന്ന്. അപ്പൊ സ്നേഹം യാഥാർത്ഥ്യമാണ് നിനക്ക് നിന്റെ ഹൃദയത്തിലുണ്ട് എങ്കിൽ നീ അവരൊപ്പമായിരിക്കും. സഹാബികളെയാണ് നീ സ്നേഹിക്കുന്നതെങ്കിലോ അവർ സ്വർഗത്തിലെ ഉന്നത പദവികളിലാണ്. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലെ ഉന്നത പദവികളിലാണ്. അവരെയാണ് നീ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് എങ്കിൽ നീ അവരോടൊപ്പം ഉണ്ടായിരിക്കും. ആരും സ്വർഗത്തിലെ ഉന്നത പദവികൾ ഉണ്ടാക്കരുത്, അതൊന്നും നമുക്ക് പറഞ്ഞു നമ്മളിപ്പോ എന്തായാലും അവിടെ എത്തൂല, അങ്ങനെ ചിന്തിക്കരുത്. വിശദാശം പറഞ്ഞു, സലുല്ലാഹു ഫിർദൌസ്, നിങ്ങൾ അള്ളാഹുവിന്റെ ഫിർദൌസ് ചോദിക്കുക. അള്ളാഹുവിനെ ആരും നിർബന്ധിക്കാനില്ല, അതൊന്നും കൊടുക്കണ്ടെന്ന് പറയാണ്. അള്ളാഹു നിനക്ക് നൽകാൻ ഉദ്ദേശിച്ച ആരാണെന്ന് തടയാനുള്ളത്? അപ്പോൾ സഹോദര, നീ അള്ളാഹുവിനെ ചോദിക്കുക. അവൻ നൽകുന്ന സലുല്ലാഹുമിൻ ഫളെ നിങ്ങൾ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നോട് ചോദിക്കണം. അപ്പോൾ സഹാബികൾ അവരെ കുറിച്ച് ഏറ്റവും നല്ല വാക്ക് നീ പറയണം, അവരെ പുകഴ്ത്തണം, അവരെ കുറിച്ച് നന്മ പറഞ്ഞു കൊടുക്കണം, നമ്മുടെ മക്കളോട് അവരുടെ കഥകൾ പറഞ്ഞു കൊടുക്കണം. അത് നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മക്കളോട് സഹാബികൾ സ്നേഹിക്കാൻ എത്രയോ സലഫുകൾ അവരിൽ പലരോടും നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന പ്രവർത്തനം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവരിൽ പലരും പറഞ്ഞ പ്രവർത്തനം സഹാബികളോടുള്ള സ്നേഹമാണ്. സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ ഏറ്റവും പ്രതീക്ഷയുള്ള പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവരിൽ പലരും പറഞ്ഞ പ്രവർത്തനം ഏതാ? സഹാബത്തിനോടുള്ള സ്നേഹമാണ്. അത് ദീനിന്റെ പ്രധാന അടയാളങ്ങളിലൊന്നാണ്. ഒരു സഹാബിയോടും ഒരു വെറുപ്പുണ്ടാകാതിരിക്കുക, അവരെ സ്നേഹിക്കുക എന്നത്, അവർക്ക് വേണ്ടി ദിഫാ നടത്തുക, അവർക്ക് വേണ്ടി പ്രതിരോധിക്കുക എന്നത്, അതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. വലാ തകുത ആനൻ, നീ ഒരിക്കലും അവരെ കുറ്റം പറയുന്നവനാകരുത്. തഈബു വതജറഹു, അവരെ ആക്ഷേപിക്കുന്നവനായി നീ മാറാൻ പാടില്ല. അങ്ങനെ ആക്ഷേപിക്കുക എന്നത് ഒരുത്തൻ ബിദഅത്തുകാരനാണ് എന്നതിനുള്ള തെളിവാണ്. അല്ല, ചില സലഫുകൾ അബൂ സുറാ തുറാസി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇദാ റഅയ്ത അർറജുല യൻതഖിസു അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരിൽ ആരെയെങ്കിലും ആക്ഷേപിക്കുന്നതായി കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളുക, അവൻ നിരീശ്വരവാദിയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം സഹാബികളാണ് നമുക്ക് ഖുർആൻ എത്തിച്ചു തന്നത്. ഖുർആൻ നമുക്ക് ഇങ്ങനെ കിട്ടിയത് സഹാബികൾ വഴിയാണ്. അവര് വഴിയല്ലാതെ ഒരിക്കലും ഖുർആൻ നമുക്ക് ലഭിച്ചതായി നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹിന്റെ റസൂൽ എഴുതി തന്നെ ഏതെങ്കിലും കോപ്പിയുണ്ടോ? ഇല്ല. സഹാബികൾ വഴിയാണ് നമുക്ക് എത്തിയത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ് ഖുർആൻ ക്രോഡീകരിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ഖുർആൻ ക്രോഡീകരിച്ചത്. അവരെ ഏൽപ്പിച്ച സഹാബികളുടെ കൂട്ടായ്മയാണ്, അവരുടെ ലജ്നയാണ് ആ പ്രവർത്തനം ഏറ്റെടുത്ത് ചെയ്തത്. അവർ വഴിയാണ് നമുക്ക് എത്തിയത്. അവർ മോശക്കാരാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഖുർആൻ ഹക്കല്ല എന്ന് പറയേണ്ടി വരും, റസൂൽ തന്നെ ഹക്കല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ ദീൻ ഒന്നാകെ ബാത്തിലാകും. അതുകൊണ്ടാണ് സലഫുകൾ ചിലത് പറഞ്ഞത്, ആരെങ്കിലും മുആവിയ റളിയല്ലാഹു അൻഹു ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കുക, അവൻ ഇസ്ലാമിനെ തകർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാം എന്ന ഭവനത്തിന്റെ വാതിലാണ്. ആ വാതിൽ പൊളിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിലുള്ളത് സഹാബികളാണ്. ആ സഹാബികളെ പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ദീനൊക്കെ പൊളിക്കാനുള്ള എളുപ്പമാണ്. പല ആളുകളും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തെ ധാരാളമായി പുകഴ്ത്തും. അദ്ദേഹം ഖലീഫയാണ്, സത്യമാണ്, ആ പറഞ്ഞതിൽ തെറ്റില്ല. പക്ഷേ ചില ആളുകൾ ഒരിക്കൽ സലഫുകളിൽപ്പെട്ട ചില ആളുകളോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു, ആരാണ് കൂടുതൽ നല്ലയാൾ, കൂടുതൽ ശ്രേഷ്ഠനായ ആളാരാണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആണോ അതല്ല മുആവിയ റളിയല്ലാഹു അൻഹു ആണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കുതിരയുടെ മൂക്കിൽ പറ്റി പിടിച്ച ഒരു മണൽ തരി, ആ മണൽ തരിയോളം പോലും ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ശ്രേഷ്ഠതയില്ല. അതാണ് ഉമറിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പിന്നീട് പിൽക്കാലത്ത് നിന്ന് താബിഈയാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠതയുള്ള ആർക്കാണ്? മുആവിയയുടെ കുതിരയുടെ മൂക്കിന് മുകളിൽ പറ്റി പിടിച്ച ഒരു മണൽ തരിക്കാണ്. അപ്പൊ എന്തുമാത്രം ശ്രേഷ്ഠത അവർ സഹാബികൾക്ക് കണ്ടിരുന്നു. സഹാബികളുടെ ശ്രേഷ്ഠതയ്ക്ക് മുന്നിൽ ഒന്നും, ഒരു കാര്യം, ഒരു പ്രവർത്തനം മുന്നിൽ നിൽക്കില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിമിഷം കാണാൻ സാധിക്കുക എന്നത് കോടിക്കണക്കിന് വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. കാരണം അത് അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ്. നീ റസൂലുള്ളയെ കാണാൻ അള്ളാഹു നിനക്ക് തൗഫീഖ് നൽകുക എന്നത്, ജീവനോടുകൂടി കാണാൻ തൗഫീഖ് നൽകുക എന്നുള്ളത് അള്ളാഹ് നിന്നെ തെരഞ്ഞെടുത്തു എന്നതിന് അടയാളമാണ്. സഹാബികൾക്കാണ് അത് ലഭിച്ചത്, ഒരാൾക്കും ലഭിച്ചിട്ടില്ല. അത് വലിയ അടയാളമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ വലാചക്കു തആനൻ, നീ കുറ്റം പറയുന്നവനായി മാറരുത്. സഈബു വതജറഹു, അങ്ങനെ കുറ്റം പറയുക എന്നത് അഹ്ലു സുന്നത്തിന്റെ മാർഗമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ സഹാബികളിൽ ചില പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കശവിശയുണ്ടായി. അപ്പോൾ നബി സ്വല്ലല്ലാഹു ഖാലിദ് ബിൻ വലീദും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും തമ്മിലാണ് പരസ്പരം ചെറിയൊരു തർക്കമുണ്ടായത്. ഖാലിദ് ബിൻ വലീദ് മക്കം ഫത്ഹിന് ശേഷം മുസ്ലിമായ സഹാബിയാണ് അല്ലേ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മക്കയിൽ വെച്ച് പഴയകാലത്ത് മുസ്ലിമായ സഹാബിയാണ്, ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച സഹാബിയാണ്. അങ്ങനെ പ്രശ്നം റസൂലുള്ളയുടെ മുൻപിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബികളെ ചീത്ത പറയരുത്. فوالذي نفس محمد بيده, മുഹമ്മദിന്റെ ആത്മാവാരുടെ കയ്യിലാണോ അല്ലാഹു തന്നെ സത്യം. فإن أحدكم لو أنفق مثل أحد ذهبا ما بلغ ذلك مد أحدهم ولا نصيفه, നിങ്ങളിൽ ഒരാൾ ഉഹദ് മലയോളം സ്വർണം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും എന്റെ സഹാബിമാരിൽ ഒരാൾ അയാളുടെ കയ്യിൽ ഒരു മുദ് ദാനം ചെയ്തത്, അതല്ലെങ്കിൽ അതിന്റെ പകുതി ദാനം ചെയ്തത്, അതിനോളം അദ്ദേഹത്തിൽ കൈപ്പിടി ദാനം, ഒരു കൈക്കുമ്പ് നിറയെ അരി ദാനം ചെയ്താൽ അതിന് തുല്യമാവുകയില്ല നിങ്ങൾ ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാൽ. ഒന്ന് ചിന്തിച്ചു നോക്കാം, നിങ്ങൾ ഉഹദ് മലയോളം സ്വർണം തന്നെ എത്ര ഉണ്ടാവും? മദീനയിൽ പോയ ആൾക്കാർ ഉഹദുമല കണ്ടിട്ടുണ്ടാവും. അത്രയും സ്വർണം, എത്ര കിലോ ഉണ്ടാവും സ്വർണം, എത്ര കോടിയുടെ രൂപ ഉണ്ടാവും? അത് മുഴുവൻ ഒരാൾ അള്ളാഹുന്റെ മാർഗത്തിൽ ദാനം ചെയ്തു എന്നായിരിക്കാം. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരിൽ ഒരാൾ അയാളുടെ കൈക്കുമ്പിളിൽ കൊടുത്ത ധാന്യത്തിന് തുല്യമാവുകയില്ല ഈ പറഞ്ഞതൊന്നും, അല്ലെങ്കിൽ ഒരു കൈക്കുമ്പിളിൽ കൊടുത്ത ധാന്യത്തിന് തുല്യമാവുകയില്ല, ദാനത്തിന് തുല്യമാവുകയില്ല. അപ്പോൾ അത്ര വലിയ ശ്രേഷ്ഠത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികൾക്കുണ്ട്. റസൂലുള്ള പറഞ്ഞു, ഇദാ ദുക്കിറ അസ്ഹാബി എന്റെ സഹാബികളെ കുറിച്ച് മോശമായ സംസാരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിശബ്ദത പാലിക്കുക. അവർക്ക് പിൽക്കാലത്ത് അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ദീന് പഠിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയല്ലാതെ, ഇത്തരം സാഹചര്യങ്ങളിൽ എന്തു പ്രവർത്തിക്കണം എന്നത് മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തിലല്ലാതെ അവരുടെ ഇടയിൽ നടന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചൂഴ്ന്നന്വേഷിക്കാൻ പാടില്ല, മിണ്ടാതിരിക്കുക. അവർക്കിടയിൽ നടന്ന ആ പ്രശ്നങ്ങൾ, പിൽക്കാലത്ത് അവർക്കിടയിൽ സഹാബികൾക്കിടയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു തമ്മിലുണ്ടായ യുദ്ധം അത് ഉദാഹരണമാണ്. അപ്പൊ അത്തരം യുദ്ധങ്ങളോ അത്തരം സംഭവങ്ങളോ അവർക്കിടയിൽ ഉണ്ടായ തർക്കങ്ങളോ ഇത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നത് പഠിക്കാൻ വേണ്ടിയിട്ടല്ലാതെ എന്താ അതിന്റെ പിന്നെ, എന്താ അതിന്റെ കാരണം, എന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്നൊക്കെ അതിന്റെ പിന്നിൽ അന്വേഷിച്ചു നടക്കുക എന്നത് മുസ്ലിമായ ഒരാൾക്ക് യോജിച്ചതല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അത് വിലക്കിയിട്ടുണ്ട്. അത് പാടില്ലാത്ത കാര്യമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം തന്നെ പറഞ്ഞതായിക്കാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഈ പറഞ്ഞ വിഷയം ചോദിച്ചുകൊണ്ട് ഒരാൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞതായി കാണാം, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കിടയിലുണ്ടായ രക്തച്ചൊരിച്ചിലിൽ നിന്ന് എന്റെ വാള് അള്ളാഹു സുരക്ഷിതമായി നിലനിർത്തി. അല്ലെ, ആ കാലത്ത് ജീവിച്ചിട്ട് നമ്മളിൽ ആരെങ്കിലും ആ കാലത്ത് ജീവിക്കേണ്ടി വരികയും നമ്മുടെ ആരുടെയെങ്കിലും കയ്യിലൊരു വാള് അള്ളാഹു ഏർപ്പെടുത്തുകയും അങ്ങനെ ഏതെങ്കിലും ഒരു സഹാബിയെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ആരെങ്കിലും എത്തിപ്പോവുക എന്നുള്ളതിലേക്ക് അള്ളാഹു നമ്മളെ എത്തിച്ചില്ല. അതിന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി. ഇനി എന്റെ നാവ് ഞാൻ അതിൽ നിന്ന് കാത്തു സൂക്ഷിക്കട്ടെ. വാള് ഏതായാലും രക്ഷപ്പെട്ട്, ഇനി എന്റെ നാവ് മാത്രമേ ബാക്കിയുള്ളൂ, നാവിനെ ഞാൻ രക്ഷപ്പെടുത്താൻ ശ്രമിക്കട്ടെ. സഹാബികളെ കുറിച്ച് പിന്നെ സലഫുകൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളുടെ ഉപമ കണ്ണിനോടാണ് ഉപമിക്കപ്പെടേണ്ടത്. കണ്ണിനുള്ള ചികിത്സ എന്താണ്? അതിമ തൊടാതിരിക്കാന്നുള്ളത്. കണ്ണിനിങ്ങനെ തൊടാതിരിക്കാന്നുള്ളതാണ് അതിനുള്ള ചികിത്സ. അതുപോലെ സഹാബികളെ അവരെ കുറിച്ച് ആക്ഷേപങ്ങൾ ചൊരിയാതെ അവരെ സ്പർശിക്കാതെ വിടുക എന്നതാണ് അവരുടെ കാര്യത്തിലുള്ള സൂക്ഷ്മമായ മാർഗം എന്ന് സലഫുകൾ അനേകം പേർ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. അതാണ് 19-ാമത്തെ വരിയിൽ അദ്ദേഹം പറഞ്ഞത്. 20-ാമത്തെ വരി അദ്ദേഹം പറയും, ഫഖദ് നഖൽ വഹ്യുൽ മുബീനു ബിഫദ്ലിഹിം വഫിൽ ഫത്ഹി ആയുൻ ഫി സ്വഹാബതി ഫൻദഹു. ഫഖദ് നഫഖ, ഫഖദ് തീർച്ചയായും, നഫഖ സംസാരിച്ചിരിക്കുന്നു, അൽ വഹ്യു അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം, അതായത് ഖുർആനും ഹദീസും, അതാണ് വഹ്യു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശം ഖുർആനാണ്. ഫഖദ് നഫഖൽ വഹ്യുൽ മുബീനു, വ്യക്തമായ പ്രമാണങ്ങൾ സംസാരിച്ചിരിക്കുന്നു, ബിഫദ്ലിഹിം അവരുടെ ശ്രേഷ്ഠതയെ കുറിച്ച്, സഹാബികളുടെ ശ്രേഷ്ഠതയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഇതാ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. വഫിൽ ഫത്ഹി, ഫത്ഹിലുണ്ട്, ഫത്ഹ് എന്ന് പറഞ്ഞാൽ ഏതാ, സൂറത്തുൽ ഫത്ഹ്, സൂറത്തുൽ ഫത്ഹിലുണ്ട് ആയുൻ, ആയി എന്ന് പറഞ്ഞാൽ ആയത്തിന്റെ ബഹുജന, ആയത്തുകളുണ്ട്. ഫി സ്വഹാബത്തി, ആരുടെ കാര്യത്തിൽ ആയത്തുകളുണ്ട്, സഹാബത്തിന്റെ കാര്യത്തിലുള്ള ആയത്തുകളുണ്ട്. തംദഹു, ആ ആയത്തുകൾ സഹാബികളെ എന്താണ് ചെയ്യുന്നത്, തംദഹു അവരുടെ മദഹു പറയുകയാണ്, അവരെ പ്രശംസിക്കുന്ന, സഹാബികളെ പ്രശംസിക്കുന്ന ആയത്തുകൾ സൂറത്തു അൽ ഫത്ഹിലുണ്ട്. സൂറത്തുൽ ഫത്ഹിന്റെ തുടക്കത്തിലുണ്ട്, അതിന്റെ അവസാനത്തിലുണ്ട്. തുടക്കത്തിലുള്ളത് സൂചനകളാണ് എങ്കിൽ അവസാനത്തിലുള്ളത് വ്യക്തമായ ആയത്ത് തന്നെയാണ്. എന്താണ് ആയത്ത്? അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അഷിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും. മുഹമ്മദുൻ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ വല്ലദീന മഅഹു അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പമുള്ളവർ ആരാണ്? അവര് സഹാബിമാർ. അവരുടെ പ്രത്യേകത എന്താണ്? അഷിദ്ദാഉ അലൽ കുഫാർ, കുഫാറുകളോട് അവർ പരുഷമായി പെരുമാറുന്നവരാണ്. അവരോട് യാതൊരു വിട്ടുവീഴ്ചയുമില്ല, അവരോട് യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ ദീന് പഠിപ്പിച്ച വഴിയിൽ നിന്ന് അവർ യാതൊരു നിലക്കുള്ള താഴ്മയും അവരോട് കാണിക്കുന്നില്ല. അള്ളാഹുവിനെ നിഷേധിച്ചവരോട് അതിന്റെ നിൽക്കേണ്ട രൂപത്തിലാണ് അവർ നിൽക്കുന്നത്. മാത്രമല്ല റുഹമാഉ ബൈനഹും, അവർ പരസ്പരമാകട്ടെ കരുണ ചൊരിയുന്നവരാണ്, കാരുണ്യം കാണിക്കുന്നവരാണ്. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന. അള്ളാഹുവിന്റെ റസൂലെ, അവരെ നിനക്ക് കാണാൻ കഴിയും. എന്താണ് അവരുടെ അവസ്ഥ? റുക്കൂഇലാണ്, സുജൂദിലാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യമാണ് അവർ തേടിക്കൊണ്ടിരിക്കുന്നത്, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്, അവരുടെ മുഖങ്ങളിൽ സുജൂദിന്റെ അടയാളം താങ്കൾക്ക് കാണാൻ സാധിക്കും. അതായത് സുജൂദിന്റെ അടയാളം കാണാൻ അവരുടെ മുഖത്ത് അതിന്റെ പ്രകാശം ഉണ്ടായിരിക്കും. രാത്രി നിസ്കാരത്തിന്റെ പ്രകാശം അവരുടെ മുഖത്ത് കാണാൻ കഴിയും. അല്ലാതെ മറ്റേ നിസ്കാരത്തൻബ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഒരഭിപ്രായം അവരുടെ മുഖത്ത് നിസ്കാരം മുഖത്തിന് പ്രകാശം നൽകുന്ന ആ പ്രകാശം അവരുടെ മുഖത്ത് നിനക്ക് കാണാൻ സാധിക്കും. ذلك مثلهم في التوراة توراتിൽ അവരുടെ അടയാളം അതാണ്, അവരുടെ ഉപമ അതാണ്. ومثلهم في الانجيل كزرع اخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع. എന്നാൽ ഇഞ്ചിയിലിൽ അവരുടെ ഉപമ ഒരു കൃഷിയോടാണ്. അതാ ഒരു വിത്ത് മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്നു, അത് പുറത്തേക്ക് വന്നു, അതിങ്ങനെ ചെറുതായി പുറത്തേക്ക് വന്നു, പിന്നെ അത് അതിന്റെ വേരിലതാ ശക്തിയിൽ ഇങ്ങനെ ഉടർന്നു നിൽക്കുന്നതായി നിനക്ക് കാണാൻ സാധിക്കും, അതിന്റെ ധാന്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നതായി നിനക്ക് കാണാൻ സാധിക്കും. യുഅജിബു ദുർറാ, കർഷകരത് നോക്കി അത്ഭുതം കൂറുകയാണ്. ആ കൃഷിയിൽ അതിങ്ങനെ വലിയ ധാന്യമണികൾ അതിൽ എത്രമാത്രം വന്നിട്ടുണ്ട്. അങ്ങനെ അവർക്ക് കാണാൻ സാധിക്കുന്ന രൂപത്തിൽ സഹാബികൾ എത്തിപ്പെട്ടു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, ലിയഗീദ ബിഹിമുൽ കുഫാർ, സഹാബികൾ അള്ളാഹു ഇപ്രകാരം ആക്കിയത് എന്തിനാണ്? കുഫാറുകളെ ദേഷ്യം പിടിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അവർക്ക് സഹാബികളെ കാണുമ്പോൾ ഹാലളകൻ ദേഷ്യം പിടിക്കാൻ. ഇമാം മാലിക് റഹിമഹുള്ള ഈ ആയത്താണ് തെളിവാക്കിയത്. സഹാബികളെ കുറിച്ച് പറയുമ്പോൾ ദേഷ്യം പിടിക്കുന്നവൻ കാഫിറാണെന്ന് പറയും. സഹാബികളെ ചീത്ത അറിയുന്നവൻ കാഫിറാണ് എന്നതിന് ഈ ആയത്താണ് ഇമാം മാലിക് റഹിമഹുള്ള തെളിവാക്കിയത്. കാരണം എന്താ? അള്ള പറയാൻ സഹാബികളെ ഈ രൂപത്തിൽ അള്ളാഹു ആക്കിയത് എന്തിനു വേണ്ടിയാണ്? കാഫിരികളെ ദേഷ്യം പിടിക്കാനാണ്. ഇവരാകട്ടെ സഹാബികളെ കുറിച്ച് കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കാൻ. അപ്പൊ അത് എന്തിന്റെ അടയാളാണ്? ഓൻ കാഫിറാന്നുള്ളതിന് അടയാളാണ്. നോക്കണം നിങ്ങൾ എത്ര ഗുരുതരമായ സലഫുകൾ ഈ വിഷയം കണ്ടിരുന്നു ഞാൻ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സഹാബികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു വിലയും നിലയും നൽകാതെ മോശമാക്കി അവരെ കുറിച്ച് പ്രസംഗിക്കുകയും ഖുതുബകളിൽ വരെ അവരെ ചീത്ത പറയുകയും ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താണ്? അത് പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ച് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആളുകൾ എന്ന് പറയുന്നവർ അവരുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ച കാര്യങ്ങളിൽ പെട്ടതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹദീസ് നിർമ്മിക്കുന്നതിന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഒരു ഹദീസിന് ഒരു ദീനാർ എന്ന നിലക്ക് പണം നൽകിയിരുന്നു എന്ന് മലയാളത്തിൽ പുസ്തകത്തിൽ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത്ര ഗുരുതരമായ കാര്യമാണത്. അള്ളാഹു റസൂലിന്റെ ഹദീസുകളെ കുറിച്ച് അതോടുകൂടി മുസ്ലിമീങ്ങളുടെ മനസ്സിൽ സംശയം ഉണ്ടാവുകയാണ്. പിന്നെ എങ്ങനെയാണ് ഹദീസ് എടുക്കുക? പിന്നെ എങ്ങനെയാണ് ദീൻ പിൻപറ്റുക? അപ്പോൾ സഹോദരങ്ങളെ, അതൊരു മുസ്ലിമിന്റെ ദീനിൽ പെട്ടതല്ല എന്ന് ഈ പറഞ്ഞതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഫത്ഹിൽ സഹാബികളുടെ ശ്രേഷ്ഠത പറയുന്ന അനേകം ആയത്തുകളുണ്ട് എന്നാണ് ശൈഖ് അവർകൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വബിൽ, ഇനി അടുത്ത 21-ാമത്തെ വരി. 21-ാമത്തെ വരിയോടുകൂടി അടുത്ത വിഷയത്തിലേക്ക് കടക്കാണ്. ഇത്രയും സഹാബികളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ അടുത്ത വിഷയം ഖദറാണ്, അള്ളാഹുവിന്റെ ഖളാ, ഖദറിലുള്ള വിശ്വാസം. ഈമാൻ കാര്യങ്ങൾ എത്രാമത്തെ കാര്യമാണത്? 6-ാമത്തെ കാര്യമാണ് അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അത് പറഞ്ഞിട്ടുണ്ട്. وبالقدر المقدور ايقن فانه دعامه عقد الدين والدين افيح. وبالقدر المقدور നിർണയിക്കപ്പെട്ട, തീരുമാനിക്കപ്പെട്ട ഖദറിൽ, ഐഖിൻ, നീ യഖീനോട് കൂടി ഉറച്ചു വിശ്വസിക്കണം. ഫഇന്നഹു, തീർച്ചയായും ഈ ഖദർ എന്ന് പറയുന്നത്, ഫഇന്നഹു ദഅമത്തു അഖ്ദി ദീൻ, അത് ദീനിന്റെ അടിത്തറയാണ്. ഏക്കദിന ശരിക്ക് മാലയിലുള്ള മുത്തുകളാണ്, ആ മുത്തുകളെ നിലനിർത്തുന്ന കെട്ടാണ്, അതിന്റെ അടിത്തറയാണ് ഏത്? ഖദറിലുള്ള വിശ്വാസം. അത് ആ വരിയിൽ ചേർക്കപ്പെട്ടതാണ്, ആ കവിതയിൽ ചേർക്കപ്പെട്ട വരികൾ. ഈ കവിതയിൽ പെട്ടതല്ല ആ വരി, വെട്ടിക്കൊളിയും ആ വരി ഈ കവിതയിൽ. ഇതിൽ 7 വരികൾ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അത് ആ ശൈഖിന്റെ അസലി കവിതയിൽ ഇല്ലാത്തതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വസീബുത്തി റസൂലില്ലാഹി വബ്നി ഖദീജ എന്ന് പറഞ്ഞില്ലേ, അത് മാത്രല്ല ആ കവിതയുടെ ഇത്രയും നേരമുള്ള രൂപത്തിനോടും പാടിക്കാൻ ഞങ്ങൾക്ക് മനസ്സിലാവും, അത് യോജിക്കുന്നില്ല. അതുകൊണ്ട് ഇത് ഈ പറഞ്ഞ ഭാഗമായി 21-ാമത്തെ വരി മുതൽ 27-ാമത്തെ വരി വരെ ഈ കവിതയിൽ ഉൾപ്പെടുന്നതല്ല. അതൊരു വെട്ടിക്കല്ലാണ്. 21 പറയുന്നതൊക്കെ ശരിയെന്നാണ്, പക്ഷെ അത് ഈ കവിതയിൽ പെട്ടതല്ല. 21-ാമത്തെ വരി, വബിൽ ഖദറിൽ മഖ്ദൂരി ഐഖിൻ, നീ ഖദറിൽ വിശ്വസിക്കണം, ഉറച്ചു വിശ്വസിക്കണം. ഫഇന്നഹു ദിആമതു ഇഖ്ദിദ്ദീൻ, അത് ദീനിന്റെ അടിത്തറയാണ്. വദ്ദീനു അഫ്യഹു, ദീനെന്നാലാകട്ടെ വിശാലമായ ദീനാകുന്നു. എന്നാൽ ധാരാളം നന്മകളും ധാരാളം കൽപ്പനകളും മറ്റൊക്കെ ഉണ്ട്, അതിന്റെ അടിത്തറയാണേത് ഖദറിലുള്ള വിശ്വാസം. അതില്ലാതെ ദീൻ നിലനിൽക്കുകയില്ല. فإنك لا تجد طعم الإيمان حتى تؤمن بأن ما أصابك لم يكن ليخطئك وأن ما أخطأك لم يكن ليصيبك. നിനക്ക് ദീനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുകയില്ല ഏതിൽ നീ വിശ്വസിക്കുന്നത് വരെ നിനക്ക് സംഭവിച്ചതെല്ലാം നിനക്ക് സംഭവിക്കാനുള്ളതാണ്. അതെല്ലാം എന്തെല്ലാം പ്രിക്കോഷൻസ് നീ എടുത്താലും നിന്നെ ബാധിക്കാതെ പോവില്ലായിരുന്നു എന്ന് നീ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിനക്ക് ലഭിക്കാതെ പോയ കാര്യങ്ങൾ, നീ എന്തെല്ലാം വഴികൾ തേടിയിരുന്നെങ്കിലും അതൊന്നും നിനക്ക് ലഭിക്കാതെ പോകും, അത് ഒരിക്കലും നിനക്ക് ലഭിക്കില്ലായിരുന്നു എന്ന് നീ തിരിച്ചറിയുന്നത് വരെ നീ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കൂല എന്ന് ഹദീസുകളിൽ കാണാം, സഹാബികൾ പറഞ്ഞ വാക്കുകളിൽ കാണാൻ സാധിക്കും. എന്താ പറഞ്ഞത്? നിനക്ക് എന്ത്, ഉദാഹരണത്തിനൊക്കെ എന്ത് രോഗം ബാധിച്ചു, എന്തെല്ലാം നീ ചെയ്തിരുന്നെങ്കിലും ആ രോഗം നിനക്കൊരിക്കലും ബാധിക്കാതെ പോവില്ലായിരുന്നു. കല്യാണം കഴിച്ചു കുറെ കാലമായി, നിനക്കൊരു കുഞ്ഞു ജനിച്ചിട്ടില്ല, എന്തെല്ലാം നീ ചെയ്തിരുന്നെങ്കിലും ഇത്രയും കാലം നിനക്കത് ലഭിക്കാൻ അള്ളാഹു വിധിച്ചിട്ടില്ലായിരുന്നു എന്ന് നീ മനസ്സിലാക്കുന്നത് വരെ നീ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുകയില്ല എന്ന് സഹാബികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഉമർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അദ്ദേഹത്തിന്റെ അരികിൽ ഒരിക്കൽ ബസറയിൽ നിന്ന് രണ്ടാളുകൾ വന്നു. ഈ രണ്ടാളുകൾ അദ്ദേഹത്തിന്റെ വലതും ഇടതും നിന്നുകൊണ്ട് തങ്ങളുടെ നാട്ടിലുള്ള കുറച്ച് ഒരു വിഭാഗം പുതിയ പുത്തൻ വാദം പറയുന്ന ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞുകൊടുത്തു. അദ്ദേഹം പറഞ്ഞു, യാ അബ അബ്ദുറഹ്മാൻ, അല്ലേ ഇബ്നു ഉമർ, ഇന്നഹു ഖദ് ദഹറ ഖിബലനാ നാസുൻ, ഞങ്ങളുടെ നാട്ടിൽ ഇതാ ഒരു വിഭാഗം ആളുകൾ ഒരു പുതിയ ടീം ഉടലെടുത്തിരിക്കുന്നു. يقرؤون القران ما القران ودنا بران ويتقفرون العلم അവരിങ്ങനെ ഇൽമി ഇങ്ങനെ വാരി കൂട്ടുന്നവരാണ്. ഒരു ഇൽമും വിടാതെ പഠിക്കാനായിട്ട് അത്രയും താല്പര്യത്തിൽ നടക്കുന്ന ആളുകളാണ്. വജക്കറ മിൻ ഷാനിഹിം, അവരുടെ കുറെ ശ്രേഷ്ഠതകൾ അവരിങ്ങനെ പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നവരാണ് അങ്ങനെ ചെയ്യുന്നവരാണ്, വലിയ വലിയ നന്മകൾ എടുത്തു പറഞ്ഞു. വഅന്നഹും യസ്ഉമൂന അല്ലാ ഖദർ വഅന്ന അൽഅംറ ഉനുഫ്, പക്ഷെ അവർക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം? അവർ പറയുന്നു ഖദറില്ല, അള്ളാഹു വിധിച്ചിരിക്കുന്നു എന്നത് പറയാൻ പറ്റില്ല, കാര്യങ്ങളെല്ലാം അപ്പോഴപ്പോഴുണ്ടാവുകയാണ്, അപ്പോൾ അള്ളാഹു അറിയുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് അവർ പറയുന്നു. ഈ സംഭവം ഇവർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോഴാണ് നമ്മൾ പലതവണ കേട്ടിട്ടുള്ള ഹദീസു ജിബ്രീൽ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ അടുക്കൽ മനുഷ്യരൂപത്തിൽ വന്നു എന്നുള്ള ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസ് ഈ പറഞ്ഞ രണ്ടാളുകളോടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. എന്റെ വാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് പിന്നെ കേട്ടിട്ടുണ്ടാവില്ല ഹദീസ് അല്ലേ, ഒരാൾ വെളുത്ത വസ്ത്രം ധരിച്ച് കറുത്ത മുടിയുള്ള ഒരാൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത, ആ ഹദീസ് കേട്ടിട്ടുണ്ട്. ആ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു പറയുന്നത് ഈ സാഹചര്യത്തിലാണ്. സന്ദർഭം ഇമാം മുസ്ലിം ഈ രൂപത്തിന് ഈ ഹദീസ് ഉദ്ധരിച്ചതായി കാണാം. ഇമാം മുസ്ലിമിന്റെ രണ്ടാമത്തെ ഹദീസോ മറ്റോ ആണ്, ഒന്നാമത്തെ രണ്ടാമത്തെ ഹദീസാണ് ഞാൻ ഈ പറഞ്ഞ ഹദീസ്. ഈ ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഫഇദാ ലഖീത ഉലൈക, നീ അക്കൂട്ടരെ കണ്ടാൽ, ഫഅഖ്ബിർഹും, നീ അവരെ അറിയിച്ചു കൊള്ളുക, അന്നി ബറീഉം മിൻഹും, ഞാൻ അവരിൽ നിന്ന് ഒഴിവാണ്, ഞാനും അവരുമായി യാതൊരു ബന്ധവുമില്ല. വഅന്നഹും ബുറാഉ മിന്നി, അവർ എന്നിൽ നിന്നും ഒഴിവാൻ അവർക്ക് ഞാനുമായി യാതൊരു ബന്ധവുമില്ല. വല്ലദി യഹ്ലിഫു ബിഹി അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇദാ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ലൗ അന്ന ലി അഹദിഹിം മിസ്ല ഉഹുദിൻ ദഹബൻ ഫഅൻഫഖഹു മാ ഖബില അല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദർ, അവരിൽ ആർക്കെങ്കിലും ഉഹുദ് മലയോളം സ്വർണമുണ്ടാവുകയും അതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ചിലവഴിക്കുകയും ചെയ്താലും അള്ളാഹുവിന്റെ ഖളാ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ അതൊന്നും അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഖളാ ഖദറിൽ വിശ്വസിക്കാനുള്ള ഈമാങ്കാരത്തിലെ അടിസ്ഥാനമാണ്. അതിലൊരാൾക്ക് സംശയം ഉണ്ടായാൽ അതാണ് ഇവിടെ പറഞ്ഞത്. ഖദറിൽ നിനക്കുള്ള വിശ്വാസം എങ്ങനെയായിരിക്കണം? യഖീനുള്ള വിശ്വാസമായിരിക്കും. എന്റെ യഖീൻ എന്നാൽ അത് സംശയത്തിന്റെ ലാഞ്ചന പോലും ഉണ്ടാവാൻ പാടില്ല. അതിൽ സംശയത്തിന്റെ ലാഞ്ചന പോലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നീ വിശ്വസിച്ചാൽ മാത്രമേ ഖദറിലുള്ള വിശ്വാസം ശരിയാവുകയുള്ളൂ. സഹോദരങ്ങളെ, ഖദറിലുള്ള വിശ്വാസം എന്നത് നാല് പടികളാണ്, നാല് മർത്തബകളാണ്. നാല് കാര്യത്തിൽ വിശ്വസിച്ചാൽ അവൻ ഖദറിൽ വിശ്വസിച്ചു. അവൻ ഖദരിയല്ല, ഖദറിന്റെ കാര്യത്തിൽ പഴച്ച വാദത്തിൽ അവൻ എത്തിപ്പെട്ടിട്ടില്ല. എന്താണ് ആ നാല് കാര്യം? ഒന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവാണ്. അല്ലാഹു എല്ലാം അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരാൾ അള്ള ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അവന് ഖദറുണ്ടെന്ന് വിശ്വസിക്കാൻ ഒരു പ്രയാസമില്ല. അള്ളാഹു ഉണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ, ആകാശഭൂമികളെ പഠിച്ച റബ്ബുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഖദറുണ്ട് എന്ന് വിശ്വസിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. കാരണം ഖദർ ഇല്ലാന്ന് വിശ്വസിക്കാനാണ് പ്രയാസം ഉണ്ടാവുക. ഖദർ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളില്ലാന്ന് പറയേണ്ടത് പറഞ്ഞതിന്റെ അവിടേക്ക് എത്തരുത്. അതുകൊണ്ട് സലഫുകൾ പറഞ്ഞാൽ ഖദറു ഖുദ്റത്തുള്ള, ഇമാം അഹ്മദിന്റെ വാക്കാണ്, ഖദറു ഖുദ്റത്തുള്ള. ഖദർ എന്നത് അള്ളാഹുവിന്റെ ശക്തിയാണ്. അള്ളാഹു എല്ലാം കഴിവുള്ളവനാണ്. ഖദർ അവന്റെ ശക്തിയിൽ പെട്ടതാണ്. വേറെ ചിലർ പറഞ്ഞു കഴിക്കാൻ ഖദറു സിർറുള്ള, ഖദർ എന്നത് അള്ളാഹുവിന്റെ രഹസ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല രഹസ്യമാക്കി വെച്ച കാര്യമാണ്. അതായത് മനുഷ്യൻ അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നുള്ളത് അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് മനസ്സിലാവും. കാരണം അള്ളാഹിന്റെ സൃഷ്ടിപ്പ് തന്നെ അവന് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഖദർ, അതിന്റെ രഹസ്യം പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്നുള്ളത് അവന് സാധിക്കുകയില്ല. ശരി സഹോദരങ്ങൾ, എന്താണ് ഈ നാല് കാര്യങ്ങൾ? നാല് കാര്യത്തിൽ വിശ്വസിച്ചാൽ ഖദർ ശരിയായി, ഖദറിലെ വിശ്വാസം ശരിയായി. ഒന്നാമത്തെ കാര്യം, അള്ളാഹു എല്ലാം അറിഞ്ഞിരിക്കുന്നു. അള്ളാഹ് എന്ത് എന്ന് പറയുന്ന ഏതൊരാളും അംഗീകരിക്കാതെ പറ്റില്ല. ഒരാൾ പറയാൻ അള്ളാഹുവിന് അടുത്ത നിമിഷം നടക്കാൻ പോകുന്ന അറിയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അറിവില്ല എന്നാണ് പറയുന്നത്. അള്ളാഹുവിന് ജഹലുണ്ട്, അവന് അറിവില്ലായ്മുണ്ട് എന്നാണ് പറയുന്നത്. ഈ കണ്ട ആകാശഭൂമികളെ മുഴുവൻ പഠിച്ചവൻ അവൻ എങ്ങനെയാണ് അറിവില്ലാത്തവനാവുക? ഈ കണ്ടതെല്ലാം സൃഷ്ടിച്ചവൻ അവൻ എങ്ങനെയാണ് അറിവില്ലാത്തവനാവുക? അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പലയിടത്തും പറഞ്ഞത് ഖബീർ, അള്ളാഹു എല്ലാം സൂക്ഷ്മം അറിയുന്നവനാണ്, അള്ളാഹു എല്ലാം അലീമാണ്, എല്ലാത്തിനെ കുറിച്ചും നന്നായി അറിയുന്നവനാണ്. അവൻ അറിയാത്ത ഒരു കാര്യമില്ല. എല്ലാം അവൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ അതിൽ ഏതുകൂടി പെടും? ഭാവി കൂടി പെടും. ഭാവി മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ കുറിച്ച് പറയാവുന്ന കാര്യമാണ് ആലിമ മാ കാന, കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം അവൻ അറിഞ്ഞിട്ടുണ്ട്. വഅലിമ മാ സയകൂൻ, ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അവൻ അറിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ വഅലിമ മാ കാന ലൗ കാന കൈഫ കാന, വഅലിമ ലൗ കാന കൈഫ കാൻ, ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചാൽ അത് എങ്ങനെയാണ്? ഇങ്ങനെ സംഭവിച്ചു, ഒരാൾ മുസ്ലിമായാൽ ഇങ്ങനെയാവും, മുസ്ലിം ആയിട്ടില്ലെങ്കിൽ ഇങ്ങനെയാവും, ഇതൊക്കെ അള്ളാഹുവിന് അറിയാം. ഇങ്ങനെ സംഭവിച്ചാൽ എങ്ങനെയാവും, ഇങ്ങനെ സംഭവിച്ചാൽ എങ്ങനെയാവും, ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെയാവും, അതും അള്ളാഹു അറിയാം. ഒരു കാര്യം സംഭവിച്ചിരുന്നില്ലെങ്കിൽ അത് എങ്ങനെയാകുമായിരുന്നു എന്നതും അള്ളാഹുക്ക് അറിയാം. കഴിഞ്ഞു പോയതറിയാം, വരാനിരിക്കുന്ന അറിയാം. ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എങ്ങനെ സംഭവിക്കും, ഇതൊക്കെ അള്ളാഹുവിന് അറിയാം. ഇതൊന്നും, ഇതിലൊരു കാര്യവും അള്ളാഹുവിന് അറിയാത്തതായി ഇല്ല. എല്ലാം അള്ളാഹുവിന് അറിയാം. ഇതിന് തെളിവാണ് ഏത് സൂറത്തു അള്ളാഹു സുബ്ഹാനഹു വതആല കാഫിറുകളെ കുറിച്ച് പറഞ്ഞത്, വലൗ റുദ്ദു ലആദു ഇലാ മാ നുഹു അൻ. പരലോകത്തെത്തിക്കഴിഞ്ഞാൽ മുശ്രിക്കുകൾ എന്ത് പറയും? അള്ളാഹുവെ, ഞങ്ങൾ ഒരിക്കൽ കൂടി നീ പരലോകത്തേക്ക് പറഞ്ഞയക്കണം, എങ്കിൽ ഞങ്ങൾ ഇതൊന്നും ഇനി ചെയ്യില്ല. അള്ളാഹ് പറയാൻ, വലൗറുദ്ദു, അവരെങ്ങി തിരിച്ചു പറഞ്ഞയച്ചാൽ, ലആദു ഇലാ മാ നുഹു അൻ, എന്താണോ അവരോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് ഇനി അവർ ചെയ്യും. അത് അള്ളാഹുവിന്റെ അറിവിൽ പെട്ടതാണ്. അത് ഉറപ്പിച്ചു പറയാൻ റബ്ബിനെ സാധിക്കുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു, വരാനിരിക്കുന്നത് അറിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് സംഭവിച്ചിരുന്നതെങ്കിൽ എങ്ങനെ സംഭവിക്കുന്നവനറിയാം, ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എങ്ങനെ സംഭവിക്കുന്നവനറിയാം, എല്ലാം അവനറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അറിവ്, അതിലുള്ള വിശ്വാസമാണ് ഒന്നാമത്തെ അറിവ്. ആ അറിവാകട്ടെ തുടക്കമില്ലാത്ത അറിവാണ്. ആ അറിവെന്താണ്? തുടക്കമില്ല അതിന്. അള്ളാഹു ഏതെങ്കിലും ഒരു ദിവസം, അതിനു മുൻപ് വരെ അവൻ ഇത് അറിയില്ലായിരുന്നു, പിന്നത് അറിഞ്ഞതാണോ? അല്ല, എന്നേ അവന് എല്ലാം അറിയാമായിരുന്നു. അവൻ അറിയാതെ ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടാവുകയുമില്ല. ഈ അറിവ്, അള്ളാഹുവിന്റെ പരിപൂർണമായ അറിവിൽ ഒരാൾ വിശ്വസിക്കണം. ഒന്ന്. രണ്ട്, അൽ കിതാബ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അറിഞ്ഞ കാര്യം അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. എപ്പോ രേഖപ്പെടുത്തിയത്? ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നത് 50,000 വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹു സുബ്ഹാനഹു വ തആല സർവ്വതും രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഔവല മാ ഖലഖ അല്ലാഹു അൽ ഖലം. അള്ളാഹു സുബ്ഹാനഹു വ തആല പേനയെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച സന്ദർഭത്തിൽ അവൻ പേനയോട് പറഞ്ഞു, ഉക്തുബ്. فقال له اكتب. പേനയോട് അള്ളാഹു പറഞ്ഞു, നീ എഴുതണം. قال وماذا اكتب؟ പേന ചോദിച്ചു, ഞാൻ എന്താണ് എഴുതേണ്ടത്? قال اكتب مقادير الخلق. നീ സൃഷ്ടികളുടെ വിധികൾ മുഴുവൻ രേഖപ്പെടുത്തുക. പേന അത് രേഖപ്പെടുത്തി, മുഴുവൻ കാര്യങ്ങളും. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്. അള്ളാഹു അറിഞ്ഞ കാര്യം അവൻ മുഴുവൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അൽ ഈമാനു ബിൽ മഷീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉദ്ദേശത്തിൽ ഉള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. അതായത് അള്ളാഹു ഉദ്ദേശിക്കാതെ ഒന്നും സംഭവിക്കുകയില്ല. ഈ ഗ്ലാസ് ഇവിടെ നിങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് അള്ളാഹു ഉദ്ദേശിച്ചതാണ്. അവൻ ഉദ്ദേശിക്കാതെ ഒരു ചെറിയ അനക്കം പോലും സംഭവിക്കുകയില്ല. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരു ഇല പോലും വീഴുന്നില്ല അവനത് അറിയാതെ സംഭവിക്കുകയില്ല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിക്കണമെങ്കിൽ അള്ളാഹു അതിന് മുൻപ് ഉദ്ദേശിച്ചിരിക്കണം. അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾ ഉദ്ദേശിക്ക പോലല്ലേ, ഉദ്ദേശിച്ചാലല്ലേ പിന്നെ പ്രവർത്തിക്കുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അള്ളാഹു അത് ഉദ്ദേശിക്കണം, ഇല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്ക പോലും ഇല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഷീഅ, അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ മാത്രമേ ഒരു ഇന്നൊരു കാര്യം എനിക്ക് മനസ്സിലാവും. ഉദാഹരണത്തിൽ ഗ്ലാസ്സിൽ നിന്ന് നീക്കി, ഇതെന്ന് എനിക്ക് മനസ്സിലായി ഇത് അള്ളാഹു ഉദ്ദേശിച്ചതാണ്. അപ്പൊ ഇതിവിടെ ഇരിക്കുക എന്നുള്ളത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് കൂടി എനിക്ക് മനസ്സിലാവും. കാരണം അവനങ്ങനെ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. അള്ളാഹുവിന്റെ ഉദ്ദേശം അതിന് കീഴിലല്ലാതെ ഒന്നും തന്നെ സംഭവിക്കുകയില്ല. ഖുർആനിൽ ധാരാളം ആയത്തുകൾ വന്നതാണ്. നാലാമത്തെ കാര്യം, അവസാനത്തെ കാര്യം, അൽ ഈമാനു ബിൽ ഇജാദി വൽ ഖൽഖ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലുള്ള വിശ്വാസം. അവനാണ് എല്ലാം പഠിച്ചത്, അവൻ പഠിക്കാത്തായ ഒരു കാര്യമില്ല. ഖദറിൽ വിശ്വസിച്ച ആളുകൾ നിഷേധിച്ച ഇതിനെയാണ്. അവർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരുടെ സൃഷ്ടിപ്പ്, മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഖദരിയ്യത്തു മജൂസു ഹാദിഹിൽ ഉമ്മ. ഖദറിനെ നിഷേധിക്കുന്നവർ ഈ ഉമ്മത്തിലെ മജൂസികളാണ്. എന്താ മജൂസികളുടെ വിശ്വാസം? മജൂസികളുടെ വിശ്വാസം, അവർ പറഞ്ഞു രണ്ട് ദൈവങ്ങളുണ്ട്. ഒരു ദൈവം നന്മ പടക്കുന്നു, ഒരു ദൈവം തിന്മ പടക്കുന്നു. നന്മ പടക്കുന്ന ദൈവം ഏതാണ്? അതാണ് പ്രകാശം. തിന്മ പടക്കുന്ന ദൈവം അതാണ് ഇരുട്ട്. അതുകൊണ്ട് അവർ എന്തിനെ ആരാധിക്കും? തീയിനെ ആരാധിക്കും. തീയിന്ന് പ്രകാശം ഉണ്ടാവുന്നുണ്ട്. മനസ്സിലാക്കി പറഞ്ഞു. ഇതേപോലെയാണ് ഖദറിനെ നിഷേധിച്ച ഖദറിയ്യത്ത് വിശ്വസിച്ചത്. അവർ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വതആല നന്മ മാത്രമേ സൃഷ്ടിക്കുള്ളൂ, തിന്മയോ മനുഷ്യനുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അതൊക്കെ മനുഷ്യൻ സൃഷ്ടിച്ചതാണ്, അത് അള്ളാഹു പടക്കുന്നതല്ല. അപ്പൊ അവരുടെ അടുക്കൽ നന്മ പടക്കുന്ന അള്ളാഹുവും തിന്മ സൃഷ്ടിച്ചതാരാണ്? അത് മനുഷ്യനുമാണ്. അപ്പൊ അടുത്ത് രണ്ട് റബ്ബായി. അതുകൊണ്ട് അവർ മജൂസി എന്ന് വിശേഷിപ്പിച്ചത്. ഇതിന്റെ വിശദീകരണം വിശാലമായി പിന്നെ പറയാം. അപ്പൊ ചുരുക്കി പറ അള്ളാഹു സുബ്ഹാനഹു വതആല അവനാണ് എല്ലാം പഠിച്ചത്, ദുനിയാവുള്ള എല്ലാം. അപ്പൊ ഞാൻ ഈ കൈ ഇങ്ങനെ അനക്കുന്നത് അത് അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. അപ്പോൾ സഹോദരങ്ങളെ ചില ആളുകൾ ചോദിച്ചേക്കാം, അപ്പൊ പിന്നെ നമുക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ലാന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല,
നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എവിടെ സ്വാതന്ത്ര്യം തെളിവെന്താണ്? ലബാൻ നേരത്തെ ഒമാ തശാഊന ഇല്ലാ അയ്യഷാ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന ആയത്ത് ഏത് സൂറത്തുന്ന ഓതിയത്? സൂറത്തു അൽ ഇൻസാനിൽ നിന്നാണ്. സൂറത്തുൽ ഇൻസാനിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇന്നാ അഅതദ്നാ ലിദ്ദാലിമീന നാറാ ആരെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ അവൻ മുഅ്മിനാകട്ടെ, ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ നിഷേധിക്കട്ടെ. അപ്പൊ ഈ ആയത്തിൽ അള്ളാഹു മനുഷ്യർക്ക് ഉദ്ദേശമുണ്ട്, അവന് തീരുമാനമുണ്ട്, അവന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞ അള്ളാഹ് ഉദ്ദേശിക്കാതെ നമ്മളൊന്നും ഉദ്ദേശിക്കൂല, ഇപ്പൊ നിങ്ങൾ പറയുന്നു നമ്മൾക്ക് ഉദ്ദേശമുണ്ട്, ഇത് രണ്ടും എങ്ങനെ ഒരുമിക്കും? അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിനക്ക് സ്വാതന്ത്ര്യം നൽകാനും അതോടൊപ്പം അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിൽ നിന്നെ ആക്കുവാനും അള്ളാഹു കഴിവുള്ളവനാണ്. നമുക്ക് നേരെ ചിന്തിക്കുമ്പോൾ ഇത് രണ്ടും ഒരുമിക്കൂലല്ലോ തോന്നിയേക്കാം. നമുക്ക് ചിന്തിക്കുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചത് അത് മാത്രമേ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അള്ളാഹു പറയും നമുക്ക് ഉദ്ദേശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, രണ്ടെങ്ങനെ ഒരുമിക്കുന്നത്? അതിനുള്ള മറുപടി എന്താണ്? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതിന് തെളിവ് എന്താണ്? അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് ദുനിയാവിൽ അവൻ ധാരാളം അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അല്ലേ മരം. മരം പച്ചപ്പുള്ള സാധനമാണ്. ആ ചില മരങ്ങൾ കൂട്ടി വരുത്തി കഴിഞ്ഞാൽ എന്ത് വരുന്നു? അതിന് തീ വരുന്നു. ദുനിയാവിലെ സാധനമാണ്. പച്ചപ്പുണ്ടെങ്കിൽ അതിന് എന്തുണ്ടാവാൻ പാടില്ല? തീ ഉണ്ടാവാൻ പാടില്ല. അതാണ് നമ്മൾ പൊതുവെ പഠിച്ചിട്ടുള്ള നിയമം. നിങ്ങളിതാ പച്ചപ്പുള്ള മരത്തിൽ നിന്ന് തീ ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്താ ദൃഷ്ടാന്തം? അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചാൽ വിരുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് അവൻ ഉദ്ദേശിച്ച കാര്യം പുറത്തേക്ക് കൊണ്ടുവരും. നമ്മുടെ പൊതുവെയുള്ള നിയമം വെച്ചിട്ട് ഉണ്ടാവാൻ പാടില്ല, നനവുള്ള നേരത്തു നിന്ന് തീ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ അള്ളാഹു അതാ നനവിൽ നിന്ന് തീ കൊണ്ടുവരുന്നു. സംഭവിച്ചിട്ടുണ്ട്, അത് ദുനിയാവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇത് സംഭവിപ്പിക്കാൻ കഴിയുന്നവന് നിന്റെ ഉദ്ദേശം അതിൽ നിനക്ക് സ്വാതന്ത്ര്യം നൽകുവാനും അതോടൊപ്പം അത് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന് കീഴിലാക്കുവാനും കഴിയും. അതിനെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അൽ ഖദറു സിർറുല്ലാഹ്, ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നത് അള്ളാഹുവിന്റെ രഹസ്യമാണ്. അത് നീ വിശ്വസിക്കുന്നുണ്ടോ എന്നതിലാണ് പരീക്ഷണമുള്ളത്. അവിടെ നീ അള്ളാഹുവിന് കീഴൊതുങ്ങുകയും അവന്റെ ഖദർ വിശ്വസിക്കുകയും അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നതാണ് നിന്റെ മേലുള്ള പരീക്ഷണം. അതാണ് പരീക്ഷണം. അത് എങ്ങനെ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞതായി കാണാം. അൽ ഖദറു കശംസ് കുല്ലമ അതൽത നദർ കുല്ലമ അദറ അൽ ഐൻ. ഖദർ എന്നത് സൂര്യനെ പോലെയാണ്. നോട്ടം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് നിന്റെ കണ്ണിന് നീ ഉപദ്രവം ചെയ്യും. സൂര്യനിലേക്ക് നോക്കുന്നത് പോലെയാണ് അള്ളാഹുവിന്റെ ഖുദ്റത്താണ്, അവന്റെ സിർറാണ്. അവൻ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നത് നിനക്ക് കാണിച്ചു തരാതെ മറച്ചു വച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി മറച്ചു വെച്ച്? നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നീ അത് വിശ്വസിക്കുമോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. എന്താണ് സഹോദര ഖദറിലുള്ള വിശ്വാസം കൊണ്ടുള്ള ഉപകാരം? ഖദറിലുള്ള വിശ്വാസം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ഖദറിലുള്ള വിശ്വാസം കൊണ്ട് നിനക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മേന്മ അതാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ അങ്ങേയറ്റം ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ്. വല തഫ്റഹു അലാ മാ ആതാകും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഖദറിൽ വിശ്വസിച്ചവന് മാത്രമേ അതുണ്ടാവുള്ളൂ. അവന് ലഭിച്ചത് ലഭിക്കുമ്പോൾ അവൻ അഹങ്കാരിയാവില്ല. അവനറിയാം അള്ളാഹു ആണ് അത് അവന് നൽകിയത്. അവൻ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ അവൻ ദുഃഖത്തിൽ ആഴ്ന്നു പോവുകയും അത് അവനെ ആ ദുഃഖം നശിപ്പിക്കുകയും ചെയ്യില്ല. കാരണം അവനറിയാം അള്ളാഹുവാണ് അത് അവൻ തടഞ്ഞു വെച്ചത് എന്ന വിശ്വാസം അവന് ഉണ്ടായിരിക്കും. അത് ഖദറിൽ വിശ്വസിക്കുന്ന ആൾക്ക് മാത്രം ലഭിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖളാ ഖദറിലുള്ള വിശ്വാസം നമ്മുടെ ഈമാനിനെ ഏറ്റവും നന്നായി മെച്ചപ്പെടുത്തുന്ന കാര്യമാണ്. സഹോദരങ്ങളെ, ഖദർ അത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളുമായി ചേർത്തി അതിൽ നമ്മൾ പാലിക്കേണ്ട ഒരു അദബുണ്ട്. എന്താണ് ആ അദബ്? നമ്മുടെ തിന്മകൾക്ക് ഒരിക്കലും ഖദറിനെ നമ്മൾ കൂട്ടുപിടിക്കാൻ പാടില്ല. അത് മുശ്രിക്കുകളുടെ പ്രവർത്തനമാണ്. ഖദറിനെന്ത് ചെയ്യാൻ പാടില്ല? ചെയ്യുന്ന തിന്മകൾക്ക് കൂട്ടുപിടിക്കാൻ പാടില്ല. തെറ്റ് ചെയ്തിട്ട് പറയാം അത് അള്ളാഹ് വിചാരിച്ചോണ്ടല്ലേ എനിക്കങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് പറയാൻ പാടില്ല. ഏറ്റവും വൈരുദ്ധ്യം നിറഞ്ഞിരിക്കുന്ന വർത്തമാനമാണ്. കാരണം അള്ളാഹു ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ ഈ തെറ്റ് ചെയ്യില്ലായിരുന്നു എന്ന് പറയുന്നവൻ അവനൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവനൊരിക്കലും ദുനിയാവിൽ അവന് സ്വത്ത് സമ്പാദിക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടായിരിക്കുന്നോ? അള്ളാഹു ഉദ്ദേശിച്ചിട്ടെങ്കിൽ തിന്നാൻ കിട്ടുന്നവരോട് വെറുതെ ഇരിക്കോ? ഇല്ല, പണിയെടുക്കും. അപ്പോൾ തിന്മകൾക്കൊരിക്കലും ഖദറിനെ തെളിവാക്കരുത്. മുശ്രിക്കുകൾ ചെയ്ത കാര്യം മുശ്രിക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, അവർ പറഞ്ഞു അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങളിതാ ഞങ്ങളോ ഞങ്ങളുടെ പിതാക്കന്മാരോ ശിർക്കിൽ പെടുമായിരുന്നില്ല എന്ന് അവർ പറഞ്ഞതായി അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതായി കാണാം. അത് മുശ്രിക്കുകളുടെ വാദമാണ്. അപ്പൊ ഖളാ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, തിന്മകൾക്ക് കൂട്ടുപിടിക്കാൻ പാടില്ല, തിന്മകൾക്ക് കൂട്ടുപിടിക്കാൻ പാടില്ല. എപ്പോഴല്ലാതെ എപ്പോഴല്ലാതെ ഒരു സമയത്ത് കൂട്ടുപിടിക്കാം, തൗബ ചെയ്തതിന് ശേഷമല്ലാതെ. നമ്മൾ തെറ്റിൽ നിന്ന് തൗബ ചെയ്തു, അപ്പോൾ ഒരാൾ നമ്മൾ തോന്നുന്നത് എന്താ ഇങ്ങനെ ചെയ്ത്, എന്ത് തോന്നിയാശ ചെയ്ത്, ഞാൻ തൗബ ചെയ്തടോ, എന്നാലും ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അള്ളാഹു സുബ്ഹാനഹു വതാല വിചാരിച്ചതല്ലേ, അള്ളാഹ് തീരുമാനിച്ചതല്ലേ, അള്ളാഹിന്റെ തീരുമാനം. അപ്പോൾ നമുക്ക് പറയാം, അപ്പോൾ ഖദറിനെ കൂട്ടുപിടിക്കാം. തൗബ ചെയ്ത തെറ്റിൽ നിന്ന് ഖദറിനെ കൂട്ടുപിടിക്കാം, തൗബ ചെയ്യാത്ത തെറ്റിന് എന്ത് ചെയ്യാൻ പാടില്ല, ഖദറോണ്ട് കൂട്ടുപിടിക്കാൻ പാടില്ല. ഇതിന് തെളിവെന്താ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി തമ്മിൽ തർക്കം ഉണ്ടായി, പരലോകത്ത് വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ ഹദീസിൽ വന്നതാണ്. മൂസാ നബി പറഞ്ഞു നിങ്ങൾ എന്തൊരു പരിപാടിയാണ് ചെയ്തത്, നിങ്ങളെ കൊണ്ടല്ലേ നമ്മളെല്ലാം സ്വർഗത്തു നിന്ന് പുറത്തായത്. അപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വതആല ഏഴ് ആകാശങ്ങളെ പടക്കുന്നതിന് മുൻപ് തീരുമാനിച്ച കാര്യത്തിൽ നീ എന്നെ കുറ്റം പറയുകയാണോ? ഇപ്പോൾ റസൂലുള്ള പറയാൻ അങ്ങനെ മൂസയെ ആദം തർക്കത്തിൽ തറപറ്റിച്ചു, തർക്കത്തിൽ പരാജയപ്പെടുത്തിക്കാണ്. മൂസാ നബിക്ക് മറുപടി ഇല്ലാതായി. അപ്പൊ തൗബ ചെയ്ത തെറ്റിന് എന്ത് ചെയ്യ, ഖദർ കൊണ്ട്. ചില പണ്ഡിതന്മാർ അത് ഒരു ചെറിയ ചുരുക്കിയ ഒരു വാക്കിൽ പറഞ്ഞിട്ടുണ്ട്, യുഹ്തജു ബിൽ ഖദർ ഫിൽ മഫായിബ് ലാ ഫിൽ മആയിബ്. മുസീബത്തുകൾ ബാധിച്ചാൽ മുസീബത്തുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഖദറിനെ കൂട്ടുപിടിക്കാം. നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞ തൗബ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തെറ്റെന്താണ്, മുസീബത്ത് ബാധിച്ചതുപോലെയാണ്. മുസീബത്ത് തന്നെ ദുരിതം ബാധിച്ച പോലെ എന്റെ വീട് തകർന്നു പോകും, അപ്പൊ ഞാൻ പറയാം വീട് അള്ളാഹ് വിളിച്ചതല്ലേ എന്ന് പറയുന്നത് പോലെ തെറ്റുകൾ ജീവിതത്തിൽ ഏതോ ഒരു കാലത്ത് ഞാൻ ചെയ്തു പോയി, പിന്നെ തൗബ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെ കുറിച്ച് എങ്ങനെയാ ചിന്തിക്കുന്നത്, അള്ളാഹു അങ്ങനെ വിളിച്ചുപോയി അന്ന് സംഭവിച്ചത് അങ്ങനെയാണ്, അപ്പൊ ഞാനിത് അൽഹംദുലില്ലാഹ് തൗബ ചെയ്തിട്ടുണ്ട്. അപ്പൊ മുസീബത്തായി, നമ്മളതിനെ കുറിച്ച് ആലോചിക്കുന്നത് തൗബ ചെയ്തുകൊണ്ടാണ്. ലാ ഫിൽ മആയിബ്, അല്ലാതെ ന്യൂനതകൾക്ക് തിന്മകൾക്ക് കുറ്റങ്ങൾക്ക് കുറവുകൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഖളാ ഖദർ കൊണ്ട് തെളിവെടുക്കാൻ പാടില്ല. ഇൻഷാ അല്ലാ ഇതിന്റെ ബാക്കി നമുക്ക് പിന്നീട് എടുക്കാം. وهذا والله تعالى أعلم بالصواب، صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.